നാം ദൈവവചനത്തിന്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ എത്രമാത്രം അക്ഷരപ്രകാരം അത് നിവർത്തിച്ചു എന്ന് നാം കാണുകയുണ്ടായി. തുടർന്നും ഭാവിയിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് വിചിന്തനം ചെയ്യാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. വീണ്ടും 4:10 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതേ അധ്യായത്തിന്റെ 12-ാം വാക്യം കൂടെ നമുക്ക് അവസാനമായിട്ട് വായിക്കാം. നാം ഈ വായിച്ച വേദഭാഗത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് ധാരാളമായിട്ട് കൃപ പകരുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നാം വെളിപ്പാട് പുസ്തകത്തിന് ആദ്യത്തെ 3 അധ്യായങ്ങളെക്കുറിച്ച് നാം അല്പമായി ചിന്തിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം വായിക്കുകയും കേൾക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളൊരു വാഗ്ദത്തമുണ്ട്. തീർച്ചയായിട്ടും ഈ 3 ദിവസം നാം അത് വായിക്കുകയും കേൾക്കുകയും പ്രമാണിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പഠനം അനുഗ്രഹത്തിന് മുഖാന്തരമാകും എന്നുള്ളതിന് സംശയമില്ല. ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ നാം വെളിപ്പാട് പുസ്തകത്തിന്റെ വിഭജനത്തെക്കുറിച്ച് നാം കാണുകയുണ്ടായി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ അതിന് വിഭജനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും മേലാൽ സംഭവിക്കാൻ ഇരിക്കുന്നതുമായ കാര്യങ്ങൾ, അതിൽ ആദ്യത്തെ 2 വിഭജനം നാം കഴിഞ്ഞ രാത്രിയിൽ കണ്ടുകഴിഞ്ഞു. നീ കണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം യോഹന്നാൻ കണ്ടു. അവനെ തേജോമയനായിട്ട് യോഹന്നാൻ ആ പത്മോസ് ദ്വീപിൽ കണ്ടു. വെളിപ്പാട് പുസ്തകത്തിന്റെ സാരാംശം നാം കണ്ടു. പിതാവായ ദൈവൻ തന്റെ പുത്രന് നൽകിയ മഹത്വം, ആ ശ്രേഷ്ഠത, തന്റെ ദാസന്മാർക്ക് മറനീക്കും താൻ കാണിച്ചു കൊടുക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം തന്റെ ജനം അറിയണം എന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള വെളിപ്പാടായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നാം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കാണുന്നത്. ഇവിടെ സ്വർഗം തുറന്നിരിക്കുന്നതും കയറി വരിക എന്ന ഒരു ശബ്ദം കേൾക്കുന്നതും കാണുന്നുണ്ട്. അയ്യോ ഹലാ അവിടെ ചെന്നായിട്ടാണ് നടന്നു. എന്നാൽ അത് യഥാർത്ഥത്തിൽ അതിനേക്കാൾ ഉപരിയായ ഒരർത്ഥം അതിനുണ്ട് എന്ന് നാം കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ഓം ശമ സാർ ആ വിഷയത്തെക്കുറിച്ച് അല്പം സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ കയറി വരിക എന്ന് പറയുന്നത് പ്രാവചനികമായി സംഭവിക്കേണ്ടത് 3-ാം അധ്യായത്തിന്റെ അവസാനത്തിലും 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും നടക്കുന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. നമ്മുടെ പ്രത്യാശയായ കർത്താവിന്റെ വരവാണ്, സഭയുടെ ഉൾപ്രാവണമാണ് അവിടെ നടക്കേണ്ടത്. സഭയുടെ ഉൾപ്രാവണത്തെക്കുറിച്ച് ഒരു വിശദമായ വിവരണം ഇവിടെ കാണുന്നില്ലെങ്കിലും പ്രവചന പഠനത്തിൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. 3-ാം അധ്യായത്തിനും 4-ാം അധ്യായത്തിനും മധ്യേ, അഥവാ 4-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്, സഭ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും, നാം നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ മനോഹരമായ സംഭവം നടന്നതിന് ശേഷം ഭാവിയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നീടുള്ള അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 4 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഒന്നും നാം സഭയെക്കുറിച്ച് കാണുന്നില്ല. കർത്താവിന്റെ വരവ് 19-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. സഭയെക്കുറിച്ചുള്ള പരാമർശനം കാണുന്നില്ല. ആ സന്ദർഭത്തിൽ സഭ നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും, സഭ ഈ ഭൂമിയിലായിരിക്കില്ല. ഈ സത്യം നാം മനസ്സിലാക്കണം. അത് പ്രവചന പഠനത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകാൻ യാതൊരു കാരണവുമില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ചില വാക്യങ്ങൾ കൊണ്ട് മുമ്പ് സഹോദരന്മാർ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടായി. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലുമൊക്കെ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനും കഴിയും. സർവലോകത്തിന് വരുവാൻ പോകുന്ന പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ അവിടെ നിന്നും രക്ഷിക്കും എന്ന് ഫിലദൽഫിയ സഭയുടെ കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ സഭ പീഡനകാലത്ത് കടന്നു പോവുകയില്ല എന്ന് കാണുന്നുണ്ട്. ഈ പീഡനകാലത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലാണ് ഈ പീഡനകാലത്തെക്കുറിച്ച് പറയുന്നത്. അതിനെ 70-ാമത്തെ ആഴ്ചവട്ടം എന്നാണ് പ്രവചന ഭാഷയിൽ പറയാറുള്ളത്. അവസാനമായി ശേഷിക്കുന്ന ഒരു ആഴ്ചവട്ടമുണ്ട്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് ആഴ്ചവട്ടം ശേഷിക്കുന്നത്. അവസാനത്തെ ആ 70-ാഴ്ചവട്ടത്തെക്കുറിച്ച് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ആ ആഴ്ചവട്ടത്തെ രണ്ടായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. മൊത്തമായിട്ട് പീഡനകാലം എന്ന് പറയാറുണ്ട്. ആദ്യത്തെ കാലഘട്ടം പീഡനകാലമാണ്. അതിന്റെ 2-ാമത്തെ ഭാഗം മഹോപദ്രവം, മഹാപീഡനകാലമാണ്. ട്രിബുലേഷൻ ആൻഡ് ഗ്രേറ്റ് ട്രിബുലേഷൻ, ആ വിധത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ 4 മുതലുള്ള വെളിപ്പാട് പുസ്തകത്തിലെ അധ്യായം ഈ പ്രത്യേക കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് നാം മനസ്സിലാക്കണം. അപ്പോൾ സഭയെക്കുറിച്ചല്ല ഈ കാര്യങ്ങളിൽ പറയുന്നത് എന്ന സത്യം ആദ്യമായി നാം മനസ്സിലാക്കണം. ഈ നമുക്കൊരു പൊതുവെ ഒരു ധാരണ ഉണ്ട്. അതൊന്നുകൂടി ഒന്ന് അത് വെളിപ്പെടുത്തിയിട്ട് മുമ്പോട്ട് പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. പൊതുവെ ഒരു ധാരണ ഉണ്ട്, സഭ എടുക്കപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസം മുതൽ പീഡനകാലം ആരംഭിക്കും. അടുത്ത ദിവസം അല്ലേ? അതാണ് നമ്മുടെ പൊതുവെയുള്ള ധാരണ. വസ്തുത്തിൽ ഞാനത് പഠിച്ചപ്പോൾ ആ വിധത്തിൽ ചിന്തിക്കുവാനുള്ള യാതൊരു വാക്യങ്ങളും കാണുവാൻ കഴിയുന്നില്ല. ഈ പീഡനകാലം എപ്പോൾ ആരംഭിക്കും എന്ന് പഠിക്കണമെങ്കിൽ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതെന്ത് ചെയ്യും? ഒരു ആഴ്ചവട്ടത്തേക്ക് ഉടമ്പടി ചെയ്യും. അഥവാ ഉടമ്പടി ചെയ്യുന്ന ആദ്യത്തെ ദിവസം അന്ത്യക്രിസ്തുവും യഹൂദന്മാരും ചേർന്ന് ഒരു സമാധാന കരാർ ഒപ്പിടുവാൻ പോവുകയാണ്. ആ സമാധാന കരാർ ഒപ്പിടുന്ന ആദ്യത്തെ ദിവസമാണ് പീഡനകാലത്തിന്റെ ആദ്യത്തെ ദിവസം. അല്ലാതെ സഭാ ഉപ്രാപണത്തിന്റെ പിറ്റേ ദിവസമല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, സംശയിക്കണ്ട. സഭയുടെ ഉൾപ്രാപണവും ഈ ഒപ്പിടിയിലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ ഒരാഴ്ച ആയിരിക്കും, ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കാം. നമുക്ക് കൃത്യമായിട്ട് പറയുവാൻ സാധ്യമല്ല. ഒരുപക്ഷെ പിറ്റേ ദിവസം തന്നെ ആകാം. എന്നാൽ സഭയുടെ ഉൾപ്രാപണത്തിന് പിറ്റേ ദിവസമാണെന്ന് പറയാൻ വാക്യങ്ങളില്ല. അത് ആരംഭിക്കുന്നത് അന്തിക്രിസ്തു യഹൂദന്മാരുമായിട്ട് ഒപ്പുവെക്കുന്ന ആ ഉടമ്പടി ഒപ്പുവെക്കുന്ന ആ ദിവസത്തെ ആദ്യത്തെ ദിവസമാണ് പീഡനകാലത്തിന്റെ ആദ്യത്തെ ദിവസം. അന്ന് മുതലാണ് ദിവസം എണ്ണുന്നത്. എന്നാൽ ന്യായമായിട്ട് ഇതിന് മധ്യേ ചെറിയൊരു കാലമോ, ചിലപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ, എന്താ ചിലപ്പോൾ ഒരു ദിവസം പോലും കണ്ടെത്തിയിരിക്കില്ലേ, എത്ര ദിവസമുണ്ടെന്ന് നമുക്ക് പറയാൻ യാതൊരു അവകാശവുമില്ല. എന്നാൽ സഭയുടെ ഉൽപ്രാപനവും ഈ പറയുന്ന സംഭവവുമായിട്ട് വളരെ വ്യത്യാസമില്ല എന്ന് പ്രാരംഭമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ വേദഭാഗങ്ങളിൽ കാണുമ്പോൾ വേറൊരു കാര്യം കാണുവാൻ കഴിയുന്നത്, പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ടെർമിനോളജി, ഓൾഡ് ടെസ്റ്റമെന്റ് ടെർമിനോളജി, സമാഗമ കൂടാരം, അതുപോലെ തന്നെ ആർക്ക്, കർത്താവിന്റെ, അതുപോലെ തന്നെ യാഗപീഠം, മൂപ്പന്മാർ, കെരൂബുകൾ, കാഹളം മുതലായ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ധാരാളമായി ഈ ഭാഗത്ത് വരുന്നുണ്ട്. 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ വാക്കുകൾ തൃണമാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് 4 മുതൽ 17 വരെ 18 വരെയുള്ള അധ്യായങ്ങൾ പ്രധാനമായിട്ട് ഈ പീഡനകാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. വെളിപ്പാട് പുസ്തകം ഞാൻ ആ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, വളരെ ബുദ്ധിമുട്ടുള്ള പുസ്തകമല്ല, വളരെ ലളിതമായി മനസ്സിലാക്കുവാനും നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് മതിയായ പുസ്തകമാണ്. എന്നാൽ അതിന്റെ കാതലായ അധ്യായം 4-ാം അധ്യായവും 5-ാം അധ്യായവും. ഈ 2 അധ്യായങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നാം മനസ്സിലാക്കിയാൽ ഈ പുസ്തകം മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്. എന്താണ് 4-ാം അധ്യായത്തിന്റെ ഉദ്ദേശം? ഈ 5-ാം അധ്യായത്തിന്റെ ഉദ്ദേശം എന്താണ്? നാം സാധാരണയായി ആരാധനയ്ക്ക് വളരെയേറെ വായിക്കാറുകയും ധ്യാനിക്കുകയും ചെയ്യാറുള്ള കാര്യമാണ്. സ്വർഗത്തിൽ നടക്കുന്ന ആരാധന മനോഹരമായ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്ന, വാതിൽ തുറന്നിരിക്കുന്ന കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11 വാക്യമാണ് ഉള്ളതെങ്കിലും അവരൊരു വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ളവരാണ്. ഒരു വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ് ആ വാക്ക്? ദൈവത്തിന്റെ സിംഹാസനം, ത്രോൺ ഓഫ് ഗോഡ്. അപ്പോൾ ഈ അധ്യായത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വാക്ക് ദ ത്രോൺ ഓഫ് ഗോഡ്, രാജാവിന്റെ സിംഹാസനം മുറി. എം ശങ്കർ സാർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വെളിപ്പാട് പുസ്തകത്തിന്റെ അതിന്റെ തലക്കെട്ട് രാജാവിന്റെ സിംഹാസനം മുറി, ദ ത്രോൺ റൂം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ. അപ്പോൾ സിംഹാസനം, ദൈവത്തിന്റെ സിംഹാസനം ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സിംഹാസനത്തെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ആ സിംഹാസനത്തെ കുറിച്ച് പലതും പറയുന്നുണ്ട്. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു, അവന് പത്മരാഗം പോലെയും സൂര്യകാന്തം പോലെയും ഇരിക്കുന്നതായിട്ട് കാണു. ലേക്ക് ജാസ്പർ ആൻഡ് സാഡിസ്, 3-ാം വാക്യത്തിൽ ഒരു പുരോഹിതന്റെ വസ്ത്രത്തിൽ ആദ്യത്തേതും അവസാനത്തേതുമായ രത്നങ്ങളാണ് സൂര്യകാന്തവും പത്മരാഗവും. ആ പുരോഹിതന്റെ വസ്ത്രത്തിലുള്ള ആ രത്നങ്ങളാണ് കാണിക്കുന്നത്. രൂപനെയും ബെഞ്ചമിനെയും കാണിക്കുന്നതാണ് ആ രത്നങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സിംഹാസനസ്ഥനാണ്. അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്. അവൻ നമ്മെ കരുതുന്നവനാണെന്ന് ആ വാക്കുകൾ നമ്മെ സൂചിപ്പിക്കുകയാണ്. സിംഹാസനസ്ഥനായ നമ്മുടെ കർത്താവ്, ആ സിംഹാസനത്തിന്റെ ചുറ്റും 24 മൂപ്പന്മാർ ഇരിക്കുന്നു. ആ സിംഹാസനത്തിന് ചുറ്റും ഒരു മരവില്ല് കാണുവാൻ കഴിയും. ആ മരവില്ലിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ ജാസ്പർ എമറാൾഡ്. പത്മ, അവിടെ പറയുന്നത് 3-ാം വാക്യം കാഴ്ചക്ക് മരകത്തോടെ, എമറാൾഡ് മരകത്തോടെ സമമായ ഒരു വില്ല് എന്ന് പറഞ്ഞാൽ അത് ഗ്രീൻ കളറാണ്, പച്ച നിറമുള്ളതാണ് ഈ രത്നം. എമറാൾഡ് പച്ച നിറമുള്ളതാണ്. പച്ച നിറമുള്ള ഈ മഴവില്ല് കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു വായിക്കാമെങ്കിൽ സർവം വാസ്തവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സിംഹാസനമാണ്. സിംഹാസനത്തിൽ ചുറ്റും കാണുവാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിക്കാം, പല കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ സിംഹാസനത്തെ കുറിച്ച് പറയുമ്പോൾ ദ ത്രോൺ റൂം ഓഫ് ഗോഡ്, ഇത് സഭവന്റെ ത്രോൺ, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ കുറിച്ച് പറയുന്നുണ്ട്. സിംഹാസനത്തിന് ചുറ്റും എന്താണ്? വില്ല് കാണാം, മരവില്ല് കാണാം, 24 മൂപ്പന്മാരെ കാണാം. സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന എന്താണ് കാണിക്കുന്നുണ്ട്? ഇടിയും മിന്നലും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുൻപിൽ എന്താണെന്ന് കാണുന്നുണ്ട്, 7 നിലവിളക്കൾ കാണുവാൻ കഴിയും. എന്ന് മാത്രമല്ല, സ്ഫടിക തുല്യമായ സമുദ്രം, നദിയവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ടുമല്ല സിംഹാസനത്തിന് മധ്യേ 4 ജീവികൾ കാണുവാൻ കഴിയുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് സിംഹാസനത്തിന്റെ മധ്യേ അറക്കപ്പെട്ട കുഞ്ഞാടിനെ കാണുവാൻ കഴിയും. The lamb that is light.
അപ്പോൾ എന്നെ ചിന്തിപ്പിച്ച വളരെ ശ്രദ്ധേയമായ എല്ലാം അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സിംഹാസനത്തെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളാണ്. സിംഹാസനത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് അവർ എറൗണ്ട് ത്രോൺ ഓഫ് ഗോഡ്, എറൗണ്ട് ത്രോൺ ഓഫ് ഗോഡ്, അപ്പോൺ ദ ത്രോൺ ഓഫ് ഗോഡ്. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം, ഈ ലോകം എല്ലാം ചലിക്കുന്ന ഒന്നാണ്, എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രപഞ്ചം മുഴുവനും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും താഴെ ആറ്റം തൊട്ട് നോക്കിയാൽ നമുക്കറിയാം ആറ്റമിന് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൗരയൂഥത്തെ കുറിച്ച് നോക്കുക, സോളാർ സിസ്റ്റത്തെ നോക്കിയാൽ സൂര്യനുണ്ട്, സൂര്യന് ചുറ്റും എല്ലാ പ്ലാനറ്റ്സും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം ആയിരിക്കുന്ന മിൽക്കി വേ ഗാലക്സി, ഈ മിൽക്കി വേ ഗാലക്സിയിലെ എല്ലാം മറ്റുള്ള ഒന്നിനോടൊന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അത് ഞാൻ പലപ്പോഴും ഇതിന്റെ എല്ലാത്തിനും കറങ്ങുന്ന ഏതെങ്കിലും ഓരോരുത്തൊരു സ്ഥാനം ഉറച്ചിരിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം അല്ലേ ഇതിന് മുമ്പിലെല്ലാം കറങ്ങുവാനായിട്ട്. വാസ്തവത്തിൽ അതിന് ഉത്തരം കിട്ടിയത് ഇതാണ്, ദൈവത്തിന്റെ സിംഹാസനമാണ്. ദൈവത്തിന്റെ സിംഹാസനം എല്ലാവർക്കും സ്ഥിരമായിരിക്കുന്നു. ഈ ലോകത്തിലെ സർവം ചലിക്കുന്നത് ഇറ്റ് ഈസ് മൂവിംഗ് അറൌണ്ട് ദ ത്രോൺ ഓഫ് ഗോഡ്. ഒരിക്കലും മാറാത്തതും സ്ഥിരമായിരിക്കുന്നതുമായത് ഒന്നേ ഒന്നുള്ളൂ, ദൈവത്തിന്റെ സിംഹാസനം. ഈ സർവത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ സിംഹാസനം മാത്രം സ്ഥിരമായിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചം മുഴുവനും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ശാസ്ത്രന്മാർക്ക് അറിയത്തില്ല, അത് നമുക്ക് ഉത്തരം പറയാം. എവിടെയാണ്? ദൈവത്തിന്റെ സിംഹാസനത്തിൽ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. ആറ്റം തൊട്ട് ഗാലക്സി മുതൽ എല്ലാ പ്രപഞ്ചം മുഴുവനും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സിംഹാസനത്തിന് ചുറ്റുമാണ്. ഇവിടെ നമുക്കത് കാണുവാൻ കഴിയും. നിശ്ചലമായിരിക്കുന്ന ആ സിംഹാസനം, അത്രമാത്രം ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ സിംഹാസനം. ആ സിംഹാസനത്തിന് മുമ്പിൽ നാം മുമ്പ് കണ്ടതുപോലെ നാല് ജീവികളെ കാണുവാൻ കഴിയും. ആ നാല് ജീവികളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഏഴാം വാക്യത്തിൽ വായിക്കുക, ആ നാല് ജീവികളെ കുറിച്ച് വർണ്ണിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ കണ്ടെത്തുന്ന ഇതൊക്കെ ഉണ്ടോ സ്വർഗത്തിൽ? ഇല്ലയോ. കാളെ പോലെ, കഴുകിനെ പോലെ, മനുഷ്യനെ പോലെ, ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ വാസ്തവത്തിൽ സമാഗമന കൂടാരത്തെ കുറിച്ചും ദേവാലയത്തെ കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, നാം പഠിക്കാറുണ്ട്, അവിടെ ആ സമാഗമനയുടെ ആരംഭം തൊട്ട് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോഴെല്ലാം പല കാര്യങ്ങളുണ്ട്. ഓരോന്നും നാം പഠിക്കുമ്പോൾ ഇതിന്റെ അന്തസത്വം എന്താണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്? ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആരംഭം മുതൽ അവസാനം വരെ യാത്ര ചെയ്യുക, സമാഗമന കൂടാരത്തിൽ നോക്കുക, എവിടെ നോക്കിയാലും ആരെ കുറിച്ച് കാണുവാൻ കഴിയും? നമ്മുടെ കർത്താവിനെ കുറിച്ച് കാണുവാൻ കഴിയും. സ്വർഗത്തിലും ഇത് തന്നെയാണ്. എവിടെ നോക്കിയാലും ആരെ കുറിച്ചാണ് കാണുന്നത്? നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. ദൈവം ഈ സ്വർഗവും പ്രപഞ്ചവും എല്ലാം സൃഷ്ടിച്ചപ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ആഗ്രഹം തന്റെ പുത്രനെ വെളിപ്പെടുത്തുക, അവന്റെ മുഖത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ നാല് ജീവികളും വെളിപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. നമുക്കറിയാം കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന നാല് സുവിശേഷങ്ങളാണുള്ളത്. ഈ നാല് സുവിശേഷങ്ങളിൽ മത്തായിയുടെ സുവിശേഷം, അവൻ ആരാണ്? അവൻ സിംഹമാണ് അല്ലേ? അവൻ ഹീസ് ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂദ, യഹൂദയുടെ സിംഹമാണ്, സിംഹം മൃഗങ്ങളുടെ രാജാവാണ്, അവൻ രാജാവാണ്. കർത്താവിന്റെ രാജാവായി വിവരിക്കുന്ന പുസ്തകമാണ് മത്തായിയുടെ പുസ്തകം. സിംഹങ്ങളുടെ, സിംഹത്തെ കുറിച്ച് മൃഗങ്ങളുടെ രാജാവായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ സിംഹം കാണിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തെയാണ്. കർത്താവിന്റെ, ആ രാജാവായിരിക്കുന്ന കർത്താവിന്റെ ചിത്രം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ, മർക്കോസിന്റെ സുവിശേഷം എന്താണ് കാണിക്കുന്നത്? താൻ കേവലം ദാസനാണ്, ശുശ്രൂഷിക്കുവാനായിട്ട് ദാസനായിട്ട് അവൻ വന്നിരിക്കുകയാണ്. അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ വന്ന ദാസനായ കർത്താവിനെ മർക്കോസ് ചിത്രീകരിക്കുകയാണ്. കാള എന്തിനെയാണ് കാണിക്കുന്നത്? ദാസത്വത്തെയാണ് കാണിക്കുന്നത്. വേലയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് കാളയാണ്. അപ്പോൾ ഈ കാളയെ പോലെയുള്ള ഈ ജീവി കർത്താവിന്റെ, ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ വർണ്ണിച്ചിരിക്കുന്ന കർത്താവിന്റെ മനോഹരമായ ചിത്രമാണ്. ലൂക്കോസിന്റെ സുവിശേഷമോ? പരിപൂർണനായ മനുഷ്യൻ, യാതൊരു ഊനവുമില്ലാത്ത മനുഷ്യൻ. ഈ ഭൂമിയിൽ ആരെങ്കിലും ആ അർഗത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് മാത്രമേ ഉള്ളൂ. യാതൊരു ഊനവുമില്ലാത്ത, ഇതാ ആ മനുഷ്യനെ പീലാത്തോസ് പറഞ്ഞതുപോലെ യാതൊരു ഊനവുമില്ലാത്ത ഒരു മനുഷ്യനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ലൂക്കോസിന്റെ സുവിശേഷം മനുഷ്യനായ കർത്താവിനെ കാണിക്കുന്നു. അതാണ് ഇവിടെ മനുഷ്യമുഖമുള്ള മനുഷ്യനെ കാണുന്നത്. നാലാമത്തത് കഴുകു മുഖമുള്ള ഒരു ജീവി. കഴുകു ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്, ഏറ്റവും ഉന്നതത്തിൽ പറക്കുന്ന പക്ഷിയാണ് കഴുകു. അതെ, ഉന്നതത്തിൽ നിന്ന് വന്നവനായ നമ്മുടെ കർത്താവ്, അവൻ ദൈവപുത്രനായിരുന്നു. കേവലം മനുഷ്യപുത്രൻ മാത്രമല്ല, അവൻ ദൈവപുത്രനായിരുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മെ വിളിച്ച ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ ഈ നാല് ജീവികളും വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വിവിധ സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവങ്ങളെ വിളിച്ചറിയിക്കുന്നതാണ് ഈ നാല് ജീവികൾ. ഇവരെല്ലാം എന്താണ് ചെയ്യുന്നത്? അവനെ ആരാധിക്കുകയാണ്, അവനെ സ്തുതിക്കുകയാണ്. ഇവനെ ആരാധിക്കുവാനുള്ള കാരണം അവിടെ തന്നെ പറയുന്നു. എന്തുകൊണ്ട് അവർ ആരാധിക്കുന്നു? 24 മൂപ്പന്മാർ ആരാധിക്കുന്നു. അവരുടെ എന്ത്, ഈ 10-ാം വാക്യത്തിൽ അവരുടെ കിരീടങ്ങളെ അവന്റെ മുമ്പിലിട്ടുകൊണ്ട് അവർ വാഗൊണ്ട് മാത്രമല്ല വസ്ത്രം കൊണ്ടും ആരാധിക്കുകയാണ്. കേവലം വാഗൊണ്ട് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, ഉള്ളത് കൊടുത്തും ആരാധിക്കുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറയുന്നത് അവന്റെ നാമം വൃഥാ എടുക്കരുത്, അവന്റെ നാമം വൃഥാ എടുക്കരുത്. ദൈവസന്നിധിയിൽ വരുമ്പോൾ വൃഥാവായിട്ടല്ല വരേണ്ടത്, അവന്റെ സന്നിധിയിൽ വരുമ്പോൾ കൊടുക്കുവാനായിട്ട്, അവനിൽ നിന്ന് ലഭിച്ചതാണ്. എന്നാൽ അവന് കൊടുക്കുവാനായിട്ടെന്ന് പഠിക്കേണ്ട. ഇവിടെ രണ്ട് ആരാധന, ഓറൽ വർഷിപ്പ്, വാഗൊണ്ട് അവർ ആരാധിക്കുകയാണ്. നീ മഹോന്നതനാണ്, നീ മഹത്വവും ബലവും ലഭിക്കാൻ യോഗ്യനാണെന്ന് ഇവർ ആരാധിക്കുന്നു എന്ന് മാത്രമല്ല, അവർക്കുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായുള്ള ആ കിരീടം അവന്റെ മുമ്പിൽ ഇട്ടുകൊണ്ടവനെ ആരാധിക്കുന്നു. നാം അതുതന്നെയാണ് നാം കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നാം ഞായറാഴ്ച കടന്നു വരുമ്പോൾ ചെയ്യുന്നത്. അതുതന്നെയാണ് നാം പാവപ്പെട്ട് അവനെ ആരാധിക്കുന്നു, അവനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവസാനമായിട്ട് എന്ത് ചെയ്യും? നമുക്കുള്ളതിൽ നിന്നും കൊടുക്കും. സ്തോത്രാഴ്ച അതുകൊണ്ടാണ് അവന്റെ കൂടാക്കുന്നത്. സ്തോത്രാഴ്ച നമ്മൾ കർത്താവിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ വസ്തുവാകൾ കൊണ്ട് അവരെ ആരാധിക്കുക, അഥവാ അത് നൽകി ആരാധിക്കുക. ഇത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. വാഗൊണ്ട് ആരാധിക്കുന്നത് പോലും തന്നെ തുല്യമായ കാര്യമാണ്. പറയുമ്പോൾ ഇത് ഓർക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കണം, നമ്മൾ എങ്ങനെയാണ് കർത്താവിന് കൊടുക്കുന്നത്? എത്ര കൊടുക്കുന്നു എന്നല്ല, കൊടുക്കുന്നതും ശ്രേഷ്ഠമായത് തന്നെ കൊടുക്കണം. ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ് ഇത് പറയുമ്പോൾ. ഞാൻ ഒരിക്കലും ഒരു ഭവനം വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ എന്റെ ബന്ധമുള്ള വീട്ടിലാണ് കടന്നു ചെന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ മേശപ്പുറത്ത് കുറേയേറെ കീറി നോട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചേടാ, ഈ കീറിയ നോട്ടെല്ലാം കൂടെ എന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നെന്ന് ചോദിച്ചു. അപ്പൊ ഇത് എവിടുന്ന ഈ കീറിയ നോട്ടെല്ലാം കിട്ടിയത്? അതെ, എന്നോട് പറഞ്ഞ് അപ്പച്ചനാ, അപ്പച്ചൻ പറഞ്ഞു, അതെ അവിടെ സ്തോത്രാഴ്ചപ്പെട്ട് എണ്ണുമ്പോ കിട്ടുന്ന നോട്ടുകളാണ് പറഞ്ഞു. എനിക്ക് വാസ്തു ദുഃഖം തോന്നി. ഞായറാഴ്ച വേറെ എന്നും മാറാത്ത നോട്ടാണ് ഇടുന്നത്. തമാശയായിട്ട് പറഞ്ഞല്ല, വാസ്തവമാണ്. ഇത് അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. വാസ്തവത്തോട് വളരെ ദുഃഖകരമായ കാര്യമാണ് സഹോദരന്മാരെ. നാം സ്തോത്രാഴ്ച ഇടുവാൻ പോകുന്നതിന് മുമ്പ് നോട്ടൊന്ന് ചെക്ക് ചെയ്യുക. ഏറ്റവും നല്ല നോട്ട് ഇടുക, ഞാൻ പറയട്ടെ, എത്ര ഒന്നും അല്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇടുകയാണെങ്കിൽ കർത്താവിന് കൊടുത്ത് അവർ കിരീടമായിട്ട് അവനെ ആരാധിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാം കർത്താവിന്റെ സന്നിധാനത്തിൽ വരുമ്പോൾ, അവനെ ആരാധിക്കാൻ വരുമ്പോൾ, അവന് കൊടുക്കുവാൻ വരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കുവാൻ പഠിക്കേണ്ട ആവശ്യമാണ്. അവനെ ആരാധിച്ചത് ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് ആരാധിച്ചു എന്ന് ആ അവസാനത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ ആരാധിച്ചത്? 11-ാം വാക്യം. അവിടെ പറയുന്നത് നീ സർവവും സൃഷ്ടിച്ചു. നീ സൃഷ്ടാവായ ദൈവമാണ്. സൃഷ്ടാവായ ദൈവമേ സർവത്തെ സൃഷ്ടിക്കുകയും അതിനെ നടത്തുകയും ചെയ്യുന്നവനായ ദൈവത്തെ അവർ ആരാധിക്കുന്നു. അവനെ ആരാധിക്കുവാനുള്ള 4-ാം അധ്യായത്തിലെ കാരണം അവൻ സൃഷ്ടാവാണ് എന്നുള്ളതാണ്. അവൻ സൃഷ്ടാവാണ്, അതുകൊണ്ട് നാം അവനെ ആരാധിക്കുന്നു. അവൻ സർവത്തെ സൃഷ്ടിച്ച. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം ഉടയവൻ ആരാണ്? നമ്മുടെ കർത്താവാണ്. ഈ അധ്യായത്തിന്റെ പ്രാധാന്യം അതാണ്. മറ്റുള്ള അനേകം വിശദീകരിക്കാനുണ്ട്, എന്നാലത് വിശദീകരിക്കുന്നില്ല. ഈ അധ്യായത്തിന്റെ പ്രാധാന്യം ദൈവമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, പ്രത്യേകിച്ച് ഭൂമിയുടെ അവകാശി. അടുത്ത ഭാഗങ്ങളിൽ വരുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ ആ അധ്യായം മനസ്സിലാക്കുക. ഇതാ മൂപ്പന്മാർ അവനെ ആരാധിക്കും. മൂപ്പന്മാർ ആരാണ്? അതിനെക്കുറിച്ചുള്ള വിവാദ വിഷയങ്ങളെ കുറിച്ച് ഞാൻ കടക്കുന്നില്ല. 4-ാം അധ്യായത്തിന്റെ പ്രധാന വിഷയം വർഷിപ്പ് ഗോഡ് ആസ് എ ക്രിയേറ്റർ.
അവന്റെ സിസ്റ്റമായിട്ട് അവർ ആരാധിക്കുന്നു. അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുക, പന്ത്രണ്ടാം വാക്യം. അവനെ ഇവിടെ ആരാധിക്കുന്നതിന്റെ കാരണം എന്താണ്? അറുക്കപ്പെട്ട കുഞ്ഞാട്. നാലാം അധ്യായത്തിലെ ആരാധനയ്ക്ക് കാരണം അവൻ സൃഷ്ടാവാണ്. എന്നാൽ അഞ്ചാം അധ്യായത്തിലെ ആരാധനയ്ക്ക് കാരണം അവൻ വീണ്ടെടുപ്പുകാരനാണ്. ഹി ഈസ് ദ റെഡീമർ. അപ്പോൾ അഞ്ചാം അധ്യായത്തിന്റെ പ്രധാന വിഷയം വീണ്ടെടുപ്പുകാരൻ എന്ന വിഷയമാണ്. അത് ശ്രദ്ധേയമായ ഒരു കാര്യം. അഞ്ചാം അധ്യായം ആരംഭിക്കുമ്പോൾ നാം കാണുന്നുണ്ട് സിംഹാസനം ഇരിക്കുന്നതിന്റെ വലങ്കയിൽ ഒരു ചുരുൾ, ഒരു പുസ്തകം ഇരിക്കുന്നത് കണ്ടു. ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണ്? അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകമാണ്. അപ്പോ അത് തുറക്കുവാനായിട്ട് ആരെ അന്വേഷിക്കുകയാണ്? അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ഇത് നോക്കുവാനോ തുറക്കുവാനോ വാങ്ങുവാനോ ആരെയും കണ്ടില്ല. അപ്പോൾ യോഹന്നാൻ ഇവിടെ നാം പറയുന്നുണ്ട്, നാലാം വാക്യത്തിൽ പറയുന്നത് യോഹന്നാൻ കരഞ്ഞു, ഒച്ചത്തിൽ കരഞ്ഞു, കണ്ണീർ വരുമാറി കരഞ്ഞു. വാസ്തവത്തിൽ കണ്ണീർ വേദത്തിൽ പറയുന്ന സ്വർഗത്തിലെ കണ്ണീർ ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ. മറ്റിടത്തൊക്കെ കണ്ണീര് തുടയ്ക്കുമെന്നാണ് പറയുന്നത്, ഇവിടെ കണ്ണീർ കാണുന്നുണ്ട്. അപ്പൊ സ്വർഗത്തിൽ ഇച്ചിരി കരയാനുള്ള സാധ്യത ഉണ്ടല്ലേ, അറിയില്ല. ഇവിടെ പറയുന്ന യോഹന്നാൻ സ്വർഗത്തിൽ കരഞ്ഞു, കാരണം ഈ പുസ്തകം വാങ്ങുവാനും നോക്കുവാനും തുറക്കുവാനും ആരെയും കണ്ടില്ല. അതാണ് പ്രധാനമായ വിഷയം. എന്താണ് ഈ പുസ്തകം? എന്തുകൊണ്ട് ആരെ കണ്ടില്ല? ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കിയാൽ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ കാണുന്നത് അവൻ യഹൂദ വംശത്തിലെ സിംഹമാണ്. ഹി ഈസ് ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. ദാവീദിന്റെ വേരാണ്. അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു വാക്യമാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്. സിംഹാസനത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിലേക്കാണ് മാറുകയും അത് വാസ്തവത്തിൽ അതിന്റെ മൂലഭാഷയിൽ ഇസ് എ ഫ്രഷ്ലി സ്ലെയിൻഡ് ലയൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറുത്ത കുഞ്ഞാടിനെ പോലെ. ഫ്രഷ്ലി സ്ലെയിൻഡ് ലയൺ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നാം കാണുമ്പോൾ കർത്താവിന്റെ ക്രൂശുമരണം എപ്പോഴും നമ്മുടെ മുമ്പിലത് ഫ്രഷ് ആയിട്ടിരിക്കും. എപ്പോഴും അത് ഫ്രഷ് ആയിരിക്കും. പഴയ ഒരു സംഭവമായിട്ടല്ല. ഇസ് എ ഫ്രഷ്ലി സ്ലെയിൻഡ് ലയൺ. അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നമുക്ക് സ്വർഗത്തിൽ കാണാം. ഞാൻ വിചാരിക്കായിരുന്നു സ്വർഗത്തിലെ എല്ലാ പണികളും, എല്ലാ ചെറുതും വലുതുമായ എല്ലാ കൊത്തുപണികളും ആരുടെ പണിയാണ്? ദൈവത്തിന്റെ പണിയാണ് അല്ലേ? അതിന്റെ ആർക്കിടെക്ചർ മുഴുവൻ ദൈവമാണ് നടത്തിയത്. മനുഷ്യന്റെ പണികളൊന്നും സ്വർഗത്തിലില്ല. ഞാൻ വിചാരിക്കുന്നു ഒരേ ഒരു മനുഷ്യന്റെ പണി ഒരു മാന്നു മാത്രം കാണും. ഒരേ ഒരു മനുഷ്യന്റെ കൈവേല, മനുഷ്യന്റെ കൈവിരുത്, സ്വർഗത്തിൽ കാണുന്ന ഒരേ ഒരു സ്ഥലം ഉണ്ട്. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാടുകളാണ്. പഞ്ചമുറിവുകൾ അവിടെ കാണും. ആ പഞ്ചമുറിവുകൾ എന്നുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? മനുഷ്യന്റെ ദുഷ്ടതയാണ്, മാത്രമല്ല ദൈവത്തിന്റെ മഹാ സ്നേഹമാണ്. ഇത് രണ്ടും ഓർമ്മിക്കുക. ഞാൻ എത്രമാത്രം ഹീനനായിരുന്നു, എത്രമാത്രം പാപിയായിരുന്നു, അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. കേവലമാണ് മാത്രമല്ല, ഈ പാപിയായ എന്നെ രക്ഷിക്കുവാൻ അവൻ തന്റെ ശരീരത്തിൽ അത് വഹിച്ചു. വാസ്തവം മുറിവില്ലാതെ കർത്താവിന് ആകാമായിരുന്നു, മുറിവില്ലാതെ ആക്കാമായിരുന്നു. എന്നാൽ താൻ പുനരുത്ഥാനപ്പെട്ടപ്പോൾ ആ മുറിവ് സ്വയം താൻ തന്റെ ശരീരത്തിൽ ആയതാണ് എന്ന് പറഞ്ഞാൽ താൻ അത് കണ്ടിന്യൂ ചെയ്യുവാൻ ആഗ്രഹിച്ചതാണ്. അതിന് കാരണം നമ്മെ ഓർമ്മിപ്പിക്കുവാനാണ്. സ്വർഗത്തിലെ എല്ലാ പണികളും കർത്താവിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്. അത് മനോഹരമാണ്. മനുഷ്യന്റെ പണി മാത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഇസ് എ ഫ്രഷ്ലി സ്ലെയിൻഡ് ലാൻഡ്, ഇപ്പോൾ അറക്കപ്പെട്ട കുഞ്ഞാണ്. ഇനി നമുക്ക് ഇതിനെ കുറിച്ച് അധികം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം പ്രധാനമായതുകൊണ്ട് വിശദീകരിക്കുകയാണ്. ഇതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം. ഈ പുസ്തകം എന്താണ്? ഈ പുസ്തകം എന്താണ്? ശ്രദ്ധിക്കുക, പുസ്തകത്തെ കുറിച്ച് നാം പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഈ പുസ്തകം ദൈവത്തിന്റെ വലത്ത് കരത്തിലിരിക്കുകയാണ്. അവന്റെ വലങ്കരത്തിൽ ഒരു പുസ്തകം കണ്ടു. ഈ കണ്ട പുസ്തകം തുറക്കാൻ വൈകാതെ ഇരിക്കുമ്പോൾ യോഹന്നാൻ കരയുകയാണ്. ജോൺ ക്രൈസ്റ്റ് സിയോ അൺഓപ്പൺ സ്കോർ. ഇത് തുറക്കാത്തത് കൊണ്ട് യോഹന്നാൻ കരയുന്നു. ഈ പുസ്തകം അകത്തും പുറത്തും എഴുത്തുള്ളതാണ്. ഈ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ
അത് മുദ്രയിട്ട പുസ്തകമാണ്. എത്ര മുദ്രയാണ്? 7 മുദ്രയുള്ള മുദ്രയാണ്. പിന്നെ കണ്ടുപിടിച്ചു ആർക്ക് മാത്രമേ, ക്രിസ്തുവിന് മാത്രമേ ഈ പുസ്തകം തുറക്കുവാൻ യോഗ്യതയുള്ളൂ. ഈ പുസ്തകം സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്നും വാങ്ങിയപ്പോൾ വലിയൊരു മനോഹരമായ ഗാനം ആലപിക്കുന്നുണ്ട്. സ്വർഗത്തിൽ മനോഹരമായ ഗാനം ആലപിക്കുന്നു, സന്തോഷത്തിന്റെ അടികൾ ഉയരുന്നു. ആ ഗാനത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനമാണ്. അത് ശ്രദ്ധിക്കുക, വീണ്ടെടുപ്പിന്റെ ഗാനം ആലപിച്ചപ്പോൾ, ഈ പുസ്തകം വാങ്ങിയപ്പോൾ വീണ്ടെടുപ്പിന്റെ ഗാനം ആലപിച്ചു. അതിന്റെ അർത്ഥം ഈ പുസ്തകം വീണ്ടെടുപ്പുമായിട്ട് എന്തോ ബന്ധം ഉണ്ട്, അല്ലെങ്കിൽ അതിന് പാടേണ്ട കാര്യമില്ല. അപ്പൊ വീണ്ടെടുപ്പുമായിട്ട് ബന്ധമുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഇത്രയും കാര്യം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യത ഇതാണ്, വീണ്ടെടുപ്പിന്റെ ആധാരമായിരിക്കുന്ന ഒരു പുസ്തകം. നമുക്ക് ശ്രദ്ധിക്കാം, ഈ പുസ്തകം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഈ പാട്ട് നമ്മെ വിളിച്ചറിയിക്കുന്നത് ഈ പുസ്തകം വീണ്ടെടുപ്പുമായിട്ട് ബന്ധമുണ്ട്. അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണയായി വസ്തുവകൾ വാങ്ങിയിട്ട് ആധാരം എഴുതാറുണ്ട് അല്ലെ? ആധാരം എഴുതാറുണ്ട്. പഴയ കാലത്തെ യഹൂദന്മാരുടെ കാലത്തെ ആധാരം എഴുതുമ്പോൾ അത് അകത്തും പുറത്തും എഴുതാറുണ്ട് എന്ന് മാത്രമല്ല, റോമൻ സമ്പ്രദായമനുസരിച്ച് ആധാരം എഴുതിക്കഴിഞ്ഞാൽ ആ ഒറിജിനൽ കോപ്പി, ആധാരത്തിന്റെ ഒറിജിനൽ കോപ്പി മുദ്ര വയ്ക്കും. 7 മുദ്ര കൊണ്ട് അവർ മുദ്ര വയ്ക്കും. അതും പ്രത്യേകിച്ച് വാക്സ് ഉള്ള മുദ്രയാണ്, വാക്സ് കൊണ്ടുള്ള മുദ്രയാണ് വാക്സ്. അത് മുദ്ര വെച്ചിട്ട് അതിന്റെ അടയാളം ആ മുദ്രയിൽ, ആ വാക്സിൽ കാണും, വാക്സ് ഇംപ്രസ്ഡ് റിംഗ്. ഒരു കോപ്പി, രണ്ട് കോപ്പിയുണ്ട് ആധാരം എഴുതുമ്പോൾ. പഴയ നിയമകാലത്ത് ആധാരം എഴുതുമ്പോൾ രണ്ട് കോപ്പി ഉണ്ടാകണം. ഒന്ന് ഒറിജിനൽ കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാം, അതുപോലത്തെ വേറൊരു കോപ്പി, അത് തുറന്നതാണ്. ഒന്ന് അടച്ച പുസ്തകവും ഒന്ന് തുറന്ന പുസ്തകവും. ഇത്രയും പഴയ സമ്പ്രദായങ്ങളാണ് റോമൻ സമ്പ്രദായം, യഹൂദന്മാരുടെ സമ്പ്രദായം. ഈ പുസ്തകം എന്താണെന്ന് ഇവിടെ പറയുന്നില്ല, 5-ാം അധ്യായത്തിൽ പറയുന്നില്ല ഈ പുസ്തകം എന്താണ്. ഈ പുസ്തകം എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പുസ്തകം, വെളിപ്പാട് പുസ്തകം വളരെ ലളിതമാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലെ സമ്പ്രദായവും വസ്തു വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന രീതികൾ എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. നാം കണ്ടു ഈ പുസ്തകം വീണ്ടെടുപ്പുമായിട്ട് ബന്ധമാണ്. നമ്മുടെ കർത്താവ് വീണ്ടെടുത്ത് നമ്മയാണ് വീണ്ടെടുത്ത്, അവൻ വീണ്ടെടുപ്പുകാരനാണ്. ഇസ് എ കിൻസ്മൻ റിഡീമർ. വീണ്ടെടുപ്പുകാരൻ ഒരു വസ്തു, ഒരു വ്യക്തിയെ മാത്രമല്ല വീണ്ടെടുക്കുന്നത്, ഈ വ്യക്തി നഷ്ടപ്പെടുത്തിയ വസ്തുവും വീണ്ടെടുക്കണം. വ്യക്തി മാത്രമല്ല വസ്തുവും വീണ്ടെടുക്കണം. നമുക്കറിയാം രൂത്തിന്റെ പുസ്തകം മനോഹരമാണ്. ബോസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ബോസിന്റെ ഒരു വയൽ വീഴെ പോയാൽ തന്റെ ആ അയൽവാസിയ തന്റെ വീണ്ടെടുപ്പുകാരനോട് ചോദിച്ചു, നിനക്ക് ഈ രൂത്തിനെ വീണ്ടെടുക്കാം, നമ്മുടെ എലിമേലേക്കിന്റെ വസ്തുക്കൾ പോയിട്ടുണ്ട്, അതൊന്ന് വീണ്ടെടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഹേയ്, വീണ്ടെടുക്കുന്നതിന് കുഴപ്പമില്ല, വസ്തു വാങ്ങാൻ പൈസ കൊടുത്താൽ മതിയല്ലോ, വസ്തുവൊക്കെ വാങ്ങാം. എന്നാൽ അവരോട് പിന്നെ രൂത്ത് ബോസ് ചോദിച്ചു, വസ്തു വാങ്ങിയാൽ മാത്രം പോരാ, ഈ രൂത്തിനെയും, രൂത്തിനെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ വേലക്കാരും പറഞ്ഞു, ഈ വീണ്ടെടുപ്പുകാരില്ല, അതെന്നെ കൊണ്ട് സാധ്യമല്ല. അപ്പൊ വീണ്ടെടുപ്പിന് രണ്ട് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്, വ്യക്തിയെ വീണ്ടെടുക്കണം, രണ്ട് വസ്തു വീണ്ടെടുക്കും. വീണ്ടെടുപ്പിന് രണ്ട് വ്യത്യസ്തമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ അത്രയും മനസ്സിലാക്കാൻ നമുക്ക് ഇനി അതിനെ കുറിച്ച് ചിന്തിക്കാം. ഈ പുസ്തകം എന്താണ്? ഈ പുസ്തകമാണ് നമ്മുടെ പ്രധാന വിഷയം. പഴയ നിയമത്തിലെ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുൻപിൽ വരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജെറമ്യാവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. സംഭവം ഇതാണ്, ജെറമ്യാവിന്റെ ഇളയപ്പന്റെ മകൻ, ആ ഇളയപ്പന്റെ മകന്റെ പേര് ഹനാമേൽ എന്നാണ്. ഹനാമേലിന് ചിലപ്പോ പൈസയുടെ ആവശ്യം ഉണ്ടായിരിക്കും, എന്താണോ അറിയില്ല. ഹനാമേൽ പറഞ്ഞു, വിചാരിച്ചു, എന്റെ വസ്തു ഒന്ന് വിൽക്കണം. അത് വിൽക്കാൻ പറ്റാതെ ജെറമ്യാവിനോട് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ജെറമ്യാവേ, എന്റെ വസ്തു, ഇത് എനിക്ക് അനാത്തോത്തിൽ ചില സ്ഥലമുണ്ട്, എത്ര സെന്റ് സ്ഥലമുണ്ടെന്ന് അറിയത്തില്ല, കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലം വാങ്ങണം എന്ന് പറഞ്ഞു. ജെറമ്യാവ് എന്തോ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്, ബാബിലോണിയ രാജാവായ നെബുക്കദ്നേസർ വരും, ഈ വസ്തുവും പോകും, പുരയിടമൊക്കെ എടുത്തുകൊണ്ട് പോകും. ഈ എടുത്തോണ്ട് പോകുന്നു പറഞ്ഞുമ്പോ ഇവിടെ പ്രമേടിക്കാൻ പോകും, ആരെങ്കിലും പോകും അല്ലേ? വസ്തു പിടിച്ചോണ്ട് പോകും, ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ ഇതൊക്കെ എടുത്തോണ്ട് പോകുമ്പോ ഇവിടെ വിൽക്കാൻ മേടിക്കാൻ പറ്റുമോ? വാസ്തവ അതേസമയത്ത് ജനമ്യ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ബാബിലോണിലെ രാജാവ് നെബൂഖദ്നേസർ വന്ന് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല 70 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ മടങ്ങി വരും. അപ്പൊ 70 വർഷം കഴിഞ്ഞിട്ട് ഈ വസ്തു കൈയേറാൻ സാധിക്കും. എന്ന് ശ്രദ്ധിക്കുക, ജനമേലനോട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനമേലന അടുത്ത് അനാമേൽ വന്നു. അനാമേൽ വന്നിട്ട് പറഞ്ഞു ഈ വസ്തു ഒന്ന് വാങ്ങണമല്ലോ. അപ്പൊ പറഞ്ഞു എന്ത് വില വേണ്ടത്? വിലയൊക്കെ പേശി കാണുമായിരിക്കും. വിലയൊക്കെ പറഞ്ഞു പറഞ്ഞു 17 ഷേക്കൽ. കുഴപ്പമില്ല, അല്ല പോയി നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോവാം. രജിസ്റ്റർ ഓഫീസ് വസ്തു വേണമെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോകേണ്ട ആവശ്യമാണ്. അവര് രജിസ്റ്റർ ഓഫീസിൽ പോയി, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആധാരം എഴുതി. നമ്മളല്ലേ സാധാരണ ആധാരം എഴുതാറുണ്ട്, ആധാരം അവർ എഴുതി. ആധാരം എഴുതിയിട്ട് അവര് ഒപ്പിട്ടു, ശരിയായ ഉടമസ്ഥർ ഒപ്പിട്ടു എന്ന് മാത്രമല്ല സാക്ഷികളും ഒപ്പിട്ടു. ഒപ്പിട്ടിട്ട് ശേഷം ആ ആധാരം അവരെ സീല് ചെയ്തു, അത് മുദ്ര വെച്ചു. ആ ആധാരത്തിന് 2 കോപ്പി ഉണ്ടായിരുന്നു, ഒന്ന് മുദ്ര വെച്ച കോപ്പിയും ഒന്ന് തുറന്നിരുന്ന. വായിക്കുക യിരമ്യ പ്രവചനം 32:9-12 വായിക്കുക, അവിടെ നമുക്ക് കാണും. കാര്യം ഈ ഭാഗം വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. ആ മുദ്രയിട്ടതും തുറന്നിരുന്നതുമായ ആധാരം വാങ്ങി. ഞാൻ പറഞ്ഞ കഥകളെല്ലാം അവിടെ ഉണ്ടല്ലോ, ഞാൻ വെറുതെ പറഞ്ഞല്ലോ അല്ലേ. ഈ 2 ആധാരം വാങ്ങി, വാങ്ങിയിട്ട് പറഞ്ഞു എന്തോ പറഞ്ഞു, സെക്രട്ടറിയുടെ കൊടുത്തു. ഇനി ഏതായാലും സ്ഥലം പോകാൻ പോകാം, നീ എന്ത് ചെയ്യണം, ഇത് സൂക്ഷിച്ചു വെക്കണം. എവിടെ വെക്കേണ്ടത്? സ്റ്റീൽ പാത്രത്തിലോ? ശ്രദ്ധിക്കുക, അവിടെ താഴത്ത് വായിക്കുമ്പോൾ എവിടെ വെക്കണമെന്ന് പറയുന്നത്, ബരൂഖിന്റെ കൈ കൊടുത്തിട്ട്. ബാലുക്കിന്റെ മക്കൾ ഈ ആധാരം തന്നും കൊടുത്തു. എന്നിട്ട് എന്താ പറഞ്ഞു? ബാലക്കിനോട് പറയാം, നീ ഇത് കൊണ്ട് സൂക്ഷിക്കണം. എവിടാ? മംഗലത്തിൽ സൂക്ഷിക്കണം. ആ ആധാരം സൂക്ഷിക്കാൻ പറ്റിയ അതാണ്. നമ്മളൊക്കെ ലോക്കറിൽ ബാങ്കിലൊക്കെ കൊണ്ട് സൂക്ഷിക്കുന്നത് അല്ലയോ? ഏറ്റവും നല്ല സ്ഥലം മംഗലമാണ്. ഇവിടെ പറയുന്നതാണ് മംഗലത്തിൽ എത്ര വർഷം സൂക്ഷിക്കണം? 70 വർഷം സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് ഏറ്റവും നല്ല സ്ഥലം മംഗലം തന്നെയാണ്. നമുക്കറിയാം ഡെഡ് സീ സ്ക്രോൾസ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ഡെഡ് സീ സ്ക്രോൾസ്, ഡെഡ് സീ അവരെ ചാവുകടലിൽ നിന്നും എടുത്ത വേദപുസ്തകത്തിന്റെ പ്രതികളാണ്. അത് സൂക്ഷിച്ചു വെച്ചിരുന്ന എവിടെയായിരുന്നെന്ന് അറിയാമോ? മൺകലങ്ങളിലായിരുന്നു. 2000 വർഷമായിട്ടും യാതൊരു കേടുമില്ലാതെ സൂക്ഷിച്ചു വെച്ചു. നമ്മുടെ ഏത് ലോക്കറിലാണെങ്കിലും 2000 വർഷം ഇരിക്കത്തില്ല അല്ലേ. ഇവിടെ 2000 വർഷം പോലും സൂക്ഷിച്ചു വെക്കുവാൻ കഴിവുള്ള സ്ഥലം ഏറ്റവും നല്ല സ്ഥലമേതാ? മൺപാത്രത്തിലാണ്. മൺപാത്രത്തിൽ വെച്ചിരിക്കുകയാണ്, സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പപ്പടം നല്ലവണ്ണം വല്ല അഴുകി പപ്പടം വറുത്ത് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് തണുത്തു പോലെ. ഞാൻ സ്ത്രീകൾ ഇവിടെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ വാസ്തവത്തിൽ നല്ല സ്ഥലം എവിടാന്നറിയാമോ? ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. ശ്രദ്ധിച്ചു നോക്കിയോ, ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നല്ലവണ്ണം പപ്പടം ഇരിക്കും. സംശയം ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിക്ക. എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ ഈ മൺപാത്രത്തിലാണ് വരുന്നത് വെച്ചത്. ഈ 2 ആധാരവും വെച്ചിരിക്കുന്നത് 70 വർഷം കഴിഞ്ഞെടുക്കണം. ആർക്കറിയാം? ജനമ്യാവില്ല, ഒരിക്കില്ല, ഭാരവും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, ഇളയപ്പനുമില്ല, ആരുമില്ല. ആർക്കറിയാം ഈ വസ്തു ആരുടെയാണെന്ന്? അവിടെ ബാബിലോണിൽ നിന്ന് മടങ്ങി വന്നവർ. അറേ ഈ വസ്തു ആരുടെയാ? ഒരു വിവരവും ഇല്ലല്ലോ. അവരെന്ത് ചെയ്യും? അവർ ഈ മൺകലത്തിൽ നിന്നും ഈ ആധാരമെടുക്കും. ആധാരമെടുത്ത് 2 പൊട്ടിക്കാനുള്ള അവകാശമില്ല. ഏതാധാരം? തുറന്ന ആധാരം വായിച്ചു നോക്കും. തുറന്ന ആധാരം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കും ഈ സ്ഥലം ആരുടെയാണ് എന്ന് മനസ്സിലാക്കും. ഈ സ്ഥലം ആരുടെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ അവകാശി മാത്രം വന്ന എന്ത് തുറക്കും? ഈ മുദ്രയിട്ട ഈ പുസ്തകം തുറക്കും.
മുദ്രയിട്ട പുസ്തകം തുറക്കുവാനുള്ള അവകാശം മറ്റാർക്കുമില്ല. അവകാശിക്ക് മാത്രമേ മുദ്രയിട്ടുള്ള പുസ്തകം തുറക്കുവാൻ സാധ്യമാകും. അതെ, തുറക്കും. തുറന്നു കഴിഞ്ഞാൽ അവൻ അവകാശത്തിലേക്ക്. വാസ്തവത്തിൽ ഇതിന്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കണം. അഞ്ചാം അധ്യായത്തിലെ പശ്ചാത്തലം ഇതാണ്, അവകാശത്തിന്റെ അവകാശത്തിലേക്ക് വരിക. ഈ ഭൂമിയുടെ അവകാശി ആരാണ്? വാസ്തവത്തിൽ ദൈവം മനുഷ്യനെ ഇത് ഏൽപ്പിച്ചു. ആരാമനോട് പറഞ്ഞു ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്താ ഇത്? ആദാമൻ പാപം ചെയ്ത് താൻ ഏൽപ്പിച്ച കാര്യത്തിൽ നിന്നും പരാജയപ്പെട്ടു, നഷ്ടപ്പെട്ടു. പാപത്തിന്റെ ഫലമായിട്ട് മനുഷ്യനെ ഏൽപ്പിച്ച ഭൂമിയുടെ അവകാശം നഷ്ടപ്പെടുത്തി. ആര് കേറി? സാത്താൻ കേറി. അവനിത് അവകാശപ്പെട്ടു. ഇല്ലീഗലി, അനാധികൃതമായിട്ട് അവന് പുരേണം കയ്യേറി. ഇന്ന് ഇത് അവകാശമാണ് പറയുന്നത്. സാത്താൻ, ഇത് എന്റെ അവകാശത്തിൽ പെട്ടതാണ്, ഇത് എന്റെ അവകാശത്തിൽ പെട്ടതാണ്. ഒരിക്കൽ കർത്താവിനെ എന്ത് ചെയ്തു? മലയിലെല്ലാം കൊണ്ടുപോയി. മലയെ കൊണ്ടിട്ട് തന്നെ ചെയ്തു. എല്ലാം ഒറ്റ നിമിഷത്തിൽ എല്ലാം കാണിച്ചു. കാണിച്ചിട്ട് എന്താ പറഞ്ഞു? ഇതെല്ലാം ആരോടാ പറയുന്നത്? അവകാശിയോടാണ് പറയുന്നത്. അവനാണ് അവകാശി, അവനാണ് സൃഷ്ടാവ്. ഈ അവകാശിയോട് സാത്താൻ പറയാണ്, ഇതെല്ലാം എന്റേതാണ്, നിനക്ക് വന്ന് ഫ്രീ ആയിട്ട് പറയാം, ഒന്ന് നമസ്കരിച്ചാൽ. കർത്താവ് നമ്മൾ വിചാരിക്കും പറയുമ്പോൾ കർത്താവ് ഉണ്ടായിരുന്നെന്ന്. ഇല്ലയോ, കർത്താവ് ഒന്നും പറഞ്ഞില്ല. അതിന് സമയമുണ്ടായിരുന്നു. കർത്താവിന്റെ അറിയാം, അതിനൊരു സമയമുണ്ട്. അപ്പോൾ സാത്താൻ ഇന്ന് അവകാശം പറഞ്ഞിരിക്കുകയാണ്. അവൻ അവകാശം പറഞ്ഞിരിക്കുക എങ്ങനെയാണ്? ഇല്ലീഗലായിട്ട്. അവൻ അനാധികൃതമായി കളിയേറിയിരിക്കുന്ന ഭൂമിയാണിത്. അതുകൊണ്ടാണ് നാലാം അധ്യായത്തിന് പ്രാധാന്യം ഞാൻ പറയുന്നത്. നാലാം അധ്യായത്തിൽ പറയുന്നത് ഇത് ആരെയാണ്? ദൈവമാണ് സൃഷ്ടിച്ചത്. അവന്റെ അവകാശം, അവൻ അവകാശിയാണ്. അവകാശിയായ കർത്താവ് മുദ്ര പൊട്ടിക്കുവാനായി വന്നിരിക്കുകയാണ്. മുദ്ര പൊട്ടിക്കുമ്പോൾ അവകാശിക്ക് മാത്രമേ മുദ്ര പൊട്ടിക്കുവാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ മുദ്രയുള്ള പുസ്തകവും ഒന്ന് തുറന്ന പുസ്തകമാണ്. ഇവിടെ തുറന്ന പുസ്തകത്തെ കുറിച്ച് പറയുന്നില്ല. അഞ്ചാം അധ്യായത്തിൽ തുറന്ന പുസ്തകം ഉണ്ടോ? ഏതാ തുറന്ന പുസ്തകം? ഈ അവകാശ ഭൂമി കർത്താവിന്റേതാണ് എന്ന് അവകാശം പറയാവുന്ന തുറന്ന പുസ്തകം ഏത് പുസ്തകമാണ്? ഏത് പുസ്തകമാണ്? അല്ലേ, ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? ദൈവം ആദിയിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചു. അവന്റെ അവകാശം, അവനുള്ള അവകാശമാണിത്. ആ തുറന്ന പുസ്തകം തമ്മിൽ വെളിപ്പെടുത്തുന്നത് പിശാചിന്റേതല്ല, ഇത് കർത്താവിന്റേതാണ്. അപ്പോൾ കർത്താവ് ഇത് വാങ്ങുകയാണ്. ഇത് വാങ്ങുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ഇതാ വീണ്ടെടുപ്പുകാരൻ വന്നിരിക്കുകയാണ്, അവകാശം വന്നിരിക്കുകയാണ്, അവകാശി തുറക്കുവാൻ പോവുകയാണ്. അവകാശി തുറന്ന സ്ഥലത്തോട്ട് വന്ന ആരാ ഇരിക്കുന്നത്? ഈ സാത്താനും അവന്റെ കൂട്ടരും ഇവിടെ കയ്യേറിയിരിക്കും. പുരയുടെ കയ്യേറിയിരിക്കുകയാണ്. പുരയുടെ കയ്യേറിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നഷ്ടം ഉണ്ടെങ്കിൽ അറിയാം, പുരയുടെ കയ്യേറിയാൽ മാറ്റിക്കാൻ ഇച്ചിരി ബുദ്ധിമുണ്ട് അല്ലേ? പറയാൻ പോകുന്നു. പറഞ്ഞാലൊന്നും പോത്തൊന്നുമില്ല. പറഞ്ഞാലും പോത്തില്ല, ഇടിച്ചാലും പോത്തില്ല. പിന്നെ കേസ് കൊടുക്കണം, പോലീസിനെ വിളിക്കണം. വളരെയേറെ ബലപ്രയോഗം നടത്തിയെങ്കിൽ മാത്രമേ അനാധികൃതമായി കയ്യേറിയ ഭൂമിയെ വീണ്ടും എടുക്കുവാൻ സാധിക്കൂ. ആറാം അധ്യായം മുതൽ പതിനാറാം അധ്യായം വരെ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നാം കാണുന്ന സത്യം ഇതാണ്. ഭയങ്കരമായ മൂന്ന് ന്യായവിധികൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഒന്ന്, മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി. രണ്ട്, കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി. മൂന്ന്, കലശങ്ങൾ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി. ഈ ന്യായവിധിയുടെ ഉദ്ദേശം എന്താണ്? ഈ അനാധികൃതമായി കയ്യേറിയിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്നും ഈ ദുഷ്ടന്മാരെ, ഈ സാത്താനെ മാറ്റുക. അവരെ മാറ്റിയ മതിയായിട്ടുള്ള അവകാശം വന്നിരിക്കുകയാണ്. അവകാശം വീണ്ടെടുക്കുവാനായി വന്നിരിക്കുകയാണ്. വീണ്ടെടുക്കുകാരൻ അവർ കേവലം മനുഷ്യനെ മാത്രമല്ല, വ്യക്തിയെ മാത്രമല്ല, വസ്തുവും വീണ്ടെടുക്കണം, ഈ ഭൂമിയെ വീണ്ടെടുക്കണം. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രധാനമായ വിഷയം ഭൂമിയുടെ വീണ്ടെടുപ്പാണ്. അത് വീണ്ടെടുക്കണമെങ്കിൽ ഈ അനാധികൃതമായി കയ്യേറിയിരിക്കുന്ന ഈ സാത്താനെയും അവന്റെ കൂട്ടരെ മാറ്റണം. ഈ മൂന്ന് ഭയങ്കരമായ ന്യായവിധിയുടെ അന്ത്യത്തിൽ എന്താണ് നടക്കുന്നത്? സ്വർഗത്തിൽ നിന്നും നമുക്കറിയാം, അനാധികൃതമായ വ്യക്തിയെ മാറ്റിക്കഴിയുമ്പോൾ പിന്നെ അറസ്റ്റ് വാറന്റൊക്കെ വേണം അല്ലേ? അറസ്റ്റ് വാറന്റുമായിട്ട് ചങ്ങലയുമായിട്ട് ബന്ധിക്കണം. വാസ്തുവിൽ വെളിപ്പാട് പുസ്തകം അവിടെയാണ് കാണുന്നത്. എന്തു ചെയ്തു? അനാധികൃതമായി കയ്യേറിയിരിക്കുന്ന സാത്താനെയും അവന്റെ കൂട്ടരെയും ഭയങ്കരമായ ദൈവത്തിന്റെ ന്യായവിധി വന്ന് അവരെ മാറ്റിയെന്ന് മാത്രമല്ല അറസ്റ്റ് വാറണ്ട് കൊണ്ട് വന്നിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യാനായിട്ട് വലിയ ചങ്ങലയുമായിട്ട് വരുന്ന ഒരു ദൂതനെ കാണാം. ആ ചങ്ങലയുമായിട്ട് വരുന്ന ദൂതൻ എന്ത് ചെയ്യുന്നു? സാത്താനെ ബന്ധിക്കുന്നു. ബന്ധിച്ചിട്ട് അവനെ അഗാധ കൂപത്തിൽ 1000 ആണ്ടേക്ക് സാത്താനെ അവന്റെ ആൾക്കാരെ ഇവിടുന്ന് മാറ്റിയിട്ട് അവകാശി രാജ്യം ഭരിക്കുന്നു. വെളിപ്പാട് പുസ്തകം തീർന്നു വരും. ഇതാണ് വെളിപ്പാട് പുസ്തകം. വളരെ സിമ്പിൾ അല്ലേ? അവകാശിയായ കർത്താവ് അവൻ ഈ ഭൂമിയിലേക്ക് വന്ന് അവകാശത്തിലേക്ക് വരുന്ന അവകാശം കൈപ്പറ്റുവാനായിട്ട് ചെയ്യുന്ന ആ പ്രക്രിയയാണ് 6-ാം അധ്യായം കാണുവാൻ കഴിയുന്നത്. ഭയങ്കരമായ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഫലമായിട്ട് സാത്താനെയും അവന്റെ കൂട്ടരെയും ബന്ധിച്ച് അഗാധ കൂപത്തിൽ അവരെ ഇടുകയാണ്. അങ്ങനെ അവന്റെ രാജ്യം 1000 ആണ്ടത്തെ സ്ഥാപിക്കുകയാണ്. ആ 3 ന്യായവിധികളാണ് 6-ാം അധ്യായം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എത്ര സമയമുണ്ട്? എത്ര സമയമുണ്ട്? തീർന്ന
അപ്പൊ ഞാൻ 2-ാം അധ്യായം, ഇത് വളരെ പ്രാധാന്യമുള്ള അധ്യായം ആയതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് പറയും. ഇനി വെളിപ്പാട് ദിവസം പഠിക്കാൻ പ്രയാസം ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സിമ്പിളാണ് കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്തുള്ള അധ്യായങ്ങൾ വായിക്കേണ്ടത്. അടുത്തുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ന്യായവിധിയാണ്. അതിന്റെ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ട് 3 ന്യായവിധികളെ കുറിച്ച് പഠിക്കുക. മുദ്ര പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി, കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി, കലശം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി. ആ ന്യായവിധിയുടെ ഇന്റൻസിറ്റി കൂടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ അവസാനത്തിൽ നമ്മുടെ കർത്താവ് രാജാവ് രാജാവായി മഹത്വത്തിൽ വരികയും അവന്റെ രാജ്യം സ്ഥാപിക്കുകയും. എത്ര മനോഹരമായ പ്രത്യാശയാണ് നമുക്കുള്ളത്. നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു. അവൻ മുദ്ര പൊട്ടിക്കുവാൻ, മുദ്രയുടെ ന്യായവിധികൾ പൊളിച്ചൊരുവാനായിട്ട് വരികയാണ്. ആ ന്യായാധിപനായിട്ട് വരുന്ന കർത്താവിനെ നമുക്ക് ഓർത്ത് നമുക്ക് സ്തുതിക്കാം. എന്നാൽ അവൻ നമ്മെ ഓർക്കുമ്പോൾ അവൻ ന്യായാധിപനായിട്ടല്ല, നമുക്ക് പാർക്കുവാനുള്ള ഭൂമി വീണ്ടെടുത്ത് നമുക്ക് ഒന്നിച്ച് പാർക്കുവാൻ അവൻ വരികയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ചെയ്യുവാൻ പോകുന്ന ഈ മഹത്തായ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം, അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു. ആ പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാം. ഇത് മഹത്വപ്രത്യാശയാണ്. എന്നാൽ ഇതിന് മുൻപ് തന്നെ അവൻ നമുക്ക് നമ്മെ ചേർക്കുവാനായിട്ട് വരും. ആ പ്രത്യാശയോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാം. അതിനായിട്ട് ഈ വൈനകൾ വിമഹാന്തരം പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ.